السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ, അൽ അസ്മാഉൽ ഹുസ്ന, അവയുടെ വിശദീകരണമാണ് ഈ ദർസുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ശരിയായ രൂപത്തിൽ അറിയുവാനും അത് ഉപകാരപ്രദമായ അറിവായി മാറുവാനും അള്ളാഹുവിനെ അറിയുന്നതിലൂടെ അവൻ്റെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മൂന്ന് നാമങ്ങൾ നമ്മൾ വിശദീകരിച്ചു. ഒന്ന്, ഇസ്മുൽ ജലാല, അല്ലാഹ് എന്ന നാമമാണ്. രണ്ട്, അർറഹ്മാൻ, അർറഹീം എന്നീ രണ്ട് നാമങ്ങളാണ്. നമ്മൾ അല്ലാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്ന ആ കവിതയിൽ ഒന്നാമത്തെ വരിയിലാണ് ഈ മൂന്ന് നാമങ്ങളും ഉള്ളത്. അല്ലാഹു യാ റഹ്മാനു യാ റഹീമു അൻതൽ ഹലീമുൽ ആലിമുൽ അലീമു. അൽ ഹലീം എന്ന നാമമാണ് ഈ ദർസിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത്. അൽ ഹലീം എന്ന നാമം അറബിയിൽ, ഹലീം എന്നത് അർത്ഥമാക്കുന്നത് രണ്ട് കാര്യങ്ങളെയാണ്. ഇതിൻ്റെ ഭാഷാപരമായ അർത്ഥമാണ് ഞാൻ പറയുന്നത്. അൽ ഹലീം എന്നതുകൊണ്ട് ഒന്നാമത് ഉദ്ദേശിക്കുന്നത് അൽ അനാതു വൽ അഖ്ലു, ഒന്നാമത്തെ കാര്യം പക്വതയും ബുദ്ധിയുമാണ്. രണ്ടാമത്തെ കാര്യം മുആലജത്തുൽ ഉമൂർ ബിസ്സബ്രി വൽ ഹിക്മതി വൽ ഇൽം, കാര്യങ്ങൾ പരിഹരിക്കുന്ന സന്ദർഭത്തിൽ ക്ഷമയോടുകൂടി, അവധാനതയോടുകൂടി, അറിവോടുകൂടി, ക്ഷമയോടുകൂടി, തിരക്കുകൂട്ടാതെ കാര്യങ്ങൾ പരിഹരിക്കുന്നതിനാണ് അറബിയിൽ ഹെൽമ്. അങ്ങനെ ഈ പറഞ്ഞ വിശേഷണങ്ങൾ ഉള്ളവർക്കാണ് ഹലീം എന്ന് പറയുക. ഇത് ഭാഷയിലെ ഹലീം എന്നതിൻ്റെ അർത്ഥമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, വഇദാ ബലഗൽ അത്ഫാലു മിൻകും അൽ ഹുലുമ ഫലിസ്തഅദിനു കമസ്തഅദന അല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങളിൽ കുട്ടികൾക്ക് വഇദാ ബലഗൽ അത്ഫാലു മിൻകും അൽ ഹുലുമ, ഹലീം എന്ന വാക്കിൽ നിന്നാണ് അത് വന്നത്.
നിങ്ങളിലെ കുട്ടികൾക്ക് പ്രായപൂർത്തിയായാൽ. അപ്പോൾ ഒരു കുട്ടി പ്രായപൂർത്തിയാകുന്ന സന്ദർഭത്തിൽ ഈ പദം ഉപയോഗിക്കാറുണ്ട്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഹലീം എന്നാൽ കാര്യങ്ങളെ പക്വതയോടുകൂടി, തിരക്കുകൂട്ടാതെ, അവധാനതയോടുകൂടി, ക്ഷമയോടുകൂടി, സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കൈകാര്യം ചെയ്യുന്നതിനാണ് ഹിൽമ് എന്ന് അറബിയിൽ പറയുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഹലീമാണ് എന്നത് വിശുദ്ധ ഖുർആനിൽ 11 ഇടങ്ങളിൽ വന്നിട്ടുണ്ട്. 11 സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അൽ ഹലീം എന്ന നാമം വിശുദ്ധ ഖുർആനിൽ വന്നതായി കാണാൻ സാധിക്കും. ഈ നാമം കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ കുറിച്ചും സൃഷ്ടികളെക്കുറിച്ചും പറയപ്പെടാവുന്ന നാമങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹുവിനെ കുറിച്ച് ഹലീം എന്ന് ഖുർആനിൽ 11 തവണ വന്നിട്ടുണ്ട്. നബിമാരിൽ ചിലരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഹലീമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുൻപ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു, സൃഷ്ടികളെക്കുറിച്ച് ഈ നാമങ്ങൾ പറയുമ്പോൾ അത് അവരുടെ ദൗർബല്യങ്ങളും കുറവുകളും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ച് ഹലീം എന്ന് പറയുമ്പോൾ അത് അവന്റെ പൂർണ്ണതയ്ക്ക് യോജിച്ച രൂപത്തിലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു റഹീമാണ് എന്ന് പറയുമ്പോൾ അവൻ അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ് എന്നാണ് അർത്ഥം. സൃഷ്ടികളിൽ ഒരാളെ കുറിച്ച് റഹീം എന്ന് പറയുമ്പോൾ അവന് കരുണയുണ്ട്, ധാരാളം കരുണയുള്ള ഒരാളാണ് എന്ന് മാത്രമേ അതിന്റെ അർത്ഥമുള്ളൂ. അതല്ലാതെ കരുണയുടെ അങ്ങേയറ്റമുള്ളവനാണ് എന്ന അർത്ഥം സൃഷ്ടികളെ കുറിച്ച് പറയുമ്പോഴില്ല. ഹലീം എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോഴുള്ള അർത്ഥമല്ല സൃഷ്ടികളെ കുറിച്ച് പറയുമ്പോൾ ഉള്ളത്. സൃഷ്ടികളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഹലീം എന്ന് അള്ളാഹു 2 തവണ പറഞ്ഞിട്ടുണ്ട്. ഇന്നഹു ലഅവ്വാഹുൻ ഹലീം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിമിനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം അവ്വാഹാണ് ഹലീമാണ്. അദ്ദേഹം അവ്വാഹാണ് ഹലീമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഹലീം എന്ന് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ പിതാവ് ഇബ്രാഹീമിനെ ധാരാളമായി ഉപദ്രവിക്കുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും പിതാവിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ സമൂഹം അദ്ദേഹത്തെ തീയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തിട്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനോട് തിരിച്ച് ദേഷ്യത്തിൽ പെരുമാറുന്നില്ല, പിതാവിനോട് തിരിച്ച് ദേഷ്യം പിടിക്കുന്നില്ല, പിതാവിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നില്ല, പിതാവിന് എതിരെ പ്രാർത്ഥിക്കുന്നില്ല. അദ്ദേഹത്തിന് ഹിദായത്ത് ലഭിക്കാനും ഒരു വേള അദ്ദേഹത്തിന് പുറത്തു കൊടുക്കാൻ വരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ഈ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഇബ്രാഹിം നബിയെ ഹലീം എന്ന് വിശേഷിപ്പിച്ചത്. അതായത് അദ്ദേഹം തിരക്കുകൂട്ടാത്തയാളാണ്, കാര്യങ്ങൾ അവധാനതയോടുകൂടി സ്വീകരിക്കുന്നയാളാണ്, പ്രശ്നങ്ങൾ ക്ഷമയോടുകൂടി പരിഹരിക്കാൻ ശ്രമിക്കുന്നയാളാണ്. ഇതാണ് ഹലീം എന്നതിന്റെ ഭാഷയിലെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചും നബിമാരിൽ ചിലരെ കുറിച്ചും ഹലീം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് ഇബ്രാഹിം നബിയെ കുറിച്ചാണ്, മറ്റൊന്ന് ഇസ്ഹാഖ് നബി, ഇസ്മാഇൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ്. വബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. അദ്ദേഹത്തിന് ഇബ്രാഹിമിന് നാം ഹലീമായ ഒരു സന്താനത്തെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചു. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, ഇസ്മായിൽ ഹലീമാണ്. വാപ്പ, അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ അറുക്കണമെന്ന് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇസ്മായിലിന്റെ പ്രതികരണം എന്തായിരുന്നു? തിരക്ക് പിടിച്ച പ്രതികരണമാണോ, ദേഷ്യത്തിലാണോ പ്രതികരണം, എടുത്തുചാടിയാണോ സംസാരിച്ചത്? അല്ല, വാപ്പയോട് അവധാനതയോടുകൂടി, ബുദ്ധിയോടുകൂടി, കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, ക്ഷമയോടുകൂടിയാണ് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പോൾ ഹലീം എന്ന പദത്തിന്റെ അർത്ഥം മനസ്സിലാകുന്നതിനു വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഹലീമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു ഹലീമുൻ ഹുവ അല്ലദി യതമഹൽ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ സൃഷ്ടികൾക്ക് ധാരാളമായി അവധി നൽകുന്നവനാണ്. ധാരാളമായി അവസരങ്ങൾ നൽകുന്നവനാണ്. ധാരാളമായി വീണ്ടും വീണ്ടും അവർക്ക് വിട്ടുകൊടുത്തു വിട്ടുപുറത്തു കൊടുക്കുന്നവനാണ്. അവരെ ഉടനടി ശിക്ഷിക്കുന്നവനല്ല. അതാണ് അള്ളാഹു ഹലീമാണ് എന്നതിന്റെ അർത്ഥം. പണ്ഡിതന്മാർ ഈ നാമം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞ ചില വാക്കുകൾ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അൽ ഇമാം ഇബ്നു ജരീർ ത്വബറി റഹിമഹുല്ലാഹു തആല അദ്ദേഹം ഹലീം എന്ന നാമം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അന്നഹു സുബ്ഹാനഹു വതആല ذو أنات الله سبحانه وتعالى حليم ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ അവദാനത കാണിക്കുന്നവനാണ്, തിരക്കുകൂട്ടുന്നവനല്ല. لا يتعجل على عباده بعقوبتهم على ذنوبهم, അടിമകൾ പ്രവർത്തിക്കുന്ന മനുഷ്യർ ചെയ്യുന്ന തിന്മകൾ അവർക്ക് ഉടനടി ശിക്ഷ നൽകുന്നവനല്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കൂ, എത്രയെത്ര തിന്മകളാണ് നമ്മൾ ചെയ്യുന്നത്. ആ തിന്മകൾ അള്ളാഹു അറിയുന്നില്ലേ? തീർച്ചയായും അവൻ അറിയുന്നുണ്ട്. ആരെങ്കിലും അവന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ? പറഞ്ഞു കൊടുക്കേണ്ടതില്ല. എത്രയെത്ര നിഅമത്തുകളാണ് ഓരോ നിമിഷവും അള്ളാഹു നമുക്ക് മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവൻ നമ്മെ ഉടനടി ശിക്ഷിക്കുന്നുണ്ടോ? മുസ്ലിമീങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. കുഫ്ഫാറുകളുടെ കാര്യം എന്താണ്? മുശ്രിക്കുകളുടെ കാര്യം എന്താണ്? നിരീശ്വരവാദികളുടെ കാര്യം എന്താണ്? അള്ളാഹുവിനെ പരിഹസിക്കുന്നവരുടെ കാര്യം എന്താണ്? അവനെ കളിയാക്കുന്നവരുടെ കാര്യം എന്താണ്? ചീത്ത പറയുന്നവരുടെ കാര്യം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ഉടനടി ശിക്ഷിക്കുന്നില്ല. അവർക്ക് അവധി നൽകുന്നു, വീണ്ടും വീണ്ടും വിട്ടുവീഴ്ച നൽകുന്നു. സൂറത്തുൽ ബുറൂജിൽ നമ്മൾ വായിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദാസന്മാരെ കിടന്നുകുഴിച്ച് അതിലേക്ക് വലിച്ചെറിഞ്ഞ് തീയിലിട്ട് കരിച്ചു കളഞ്ഞ ആളുകൾ, അവരുടെ ചരിത്രമാണല്ലോ സൂറത്തുൽ ബുറൂജിലുള്ളത്. ആ ചരിത്രം വിശദീകരിച്ചതിന് ശേഷം അള്ളാഹു പറഞ്ഞു, മുഅ്മിനീങ്ങളായ പുരുഷന്മാരെ, മുഅ്മിനീങ്ങളായ സ്ത്രീകളെ, അവരെ തീയിലിട്ട് കരിച്ചയാളുകൾ, ഫതനു എന്നാൽ അതിന്റെ അർത്ഥം കത്തിച്ചു കളഞ്ഞു തന്നെ. എങ്ങനെയാണ് അവർ കത്തിച്ചിരുന്നത്? കിടങ്ങുകുഴിക്കുകയും ആ കിടങ്ങിലേക്ക് അവരെ വലിച്ചെറിയുകയും കുട്ടികളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും തീയിലിട്ട് കരിക്കുകയും ആ കിടങ്ങിന്റെ വശങ്ങളിൽ ഇരുന്ന് അവർ കത്തിയെരിയുന്നത് കണ്ട് പൊട്ടിച്ചിരിക്കുകയും ചെയ്തിരുന്നവരാണ് അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ചരിത്രം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു സ്ത്രീ അവർ ആ തീയിന്റെ മുൻപിൽ തന്റെ കയ്യിലുള്ള കൈക്കുഞ്ഞുമായി നിൽക്കുന്ന സന്ദർഭത്തിൽ തീയിലേക്ക് ചാടാൻ മടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ ആ കുട്ടി സംസാരിച്ചു, ഉമ്മ നിങ്ങൾ സംശയിക്കേണ്ടതില്ല, നിങ്ങൾ ഹക്കിലാണ്, നിങ്ങൾ സത്യത്തിലാണ്, ക്ഷമയോടുകൂടി നിലകൊള്ളുക. അങ്ങനെ അവർ സ്വയം ആ തീയിലേക്ക് എടുത്തു ചാടി. കുട്ടികൾ, വലിയവർ, പ്രായമുള്ളവർ, സ്ത്രീകൾ, ഇവരെല്ലാം അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ ശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞതുപോലെ അവരുടെ അടുക്കൽ ഉണ്ടായിരുന്ന ഏക തെറ്റ്, വമാ നഖമു മിൻഹും ഇല്ലാ അയ്യുമിനു ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതല്ലാതെ അവരെ കുറിച്ച് പറയാൻ യാതൊരു തെറ്റും ഇവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. വേറെ ഒരു തെറ്റുമില്ല. അവരുടെ സമ്പത്ത് മോഷ്ടിച്ചിട്ടില്ല, എന്തെങ്കിലും അതിക്രമങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്. അത് മാത്രമാണ് പ്രശ്നം. അതിന്റെ പേരിൽ തീയിലേക്ക് വലിച്ചെറിഞ്ഞവർ, അവരെ കുറിച്ച് അള്ളാഹു പറയാൻ, ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് സുമ്മ ലം യതൂബു, മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും തീയിലിട്ട് കരിച്ചവർ എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യാതിരിക്കുകയും ചെയ്തവർ, അവർക്ക് കടുത്ത ശിക്ഷയുണ്ട്. അൽ ഹസനുൽ ബസ്റ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ഉൻദുർ ഇലാ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യം നീ നോക്കുക. അള്ളാഹുവിന്റെ ഔലിയാക്കളെ കത്തിയരിക്കുന്ന കഥ പറയുമ്പോൾ പോലും അവൻ അവരെ കുറിച്ച് പറയുന്നത് അള്ളാഹുവിനോട് തൗബ ചെയ്യാത്തവർ, അവർക്ക് ശിക്ഷയുണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഹലീമാൻ ذو الأنا, അവൻ അങ്ങേയറ്റത്തെ അവതാരതയുള്ളവനാണ്, പൊടുന്നനെ ശിക്ഷിക്കാത്തവനാണ്. ഇബ്നു ജരീർ റഹിമഹുല്ലാഹു തആല അദ്ദേഹം തന്നെ മറ്റൊരിടത്ത് പറഞ്ഞു, ഹലീമുൻ ഹലീമുൻ അമ്മൻ അശ്റക വകഫറ ബിഹി മിൻ ഖൽഖിഹി. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഹലീമാൻ, അവൻ തന്റെ സൃഷ്ടികളിൽ അള്ളാഹുവിൽ പങ്കുചേർത്തവർ, അള്ളാഹുവിനെ നിഷേധിച്ചവർ, അവരെ ഉടനടി ശിക്ഷിക്കുന്നില്ല. ഫീ തർക്കിഹി തഅജീല അദാബിഹി ലഹും, അവർക്കുള്ള ശിക്ഷ അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഉടനടി നൽകുന്നില്ല. എത്ര എത്ര സമയമാണ് അല്ലാഹു അവർക്ക് വീണ്ടും വീണ്ടും നീട്ടി നൽകുന്നത്. അൽ ഇമാമുൽ ഖത്താബി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, അൽ ഹലീം എന്നതിന്റെ അർത്ഥം ഹുവ ذو الصفح والأناة, അല്ലാഹു സുബ്ഹാനഹു വതആല ഏറെ പുറത്തു കൊടുക്കുന്നവനാണ്, ഏറെ വിട്ടുകൊടുക്കുന്നവനാണ്, ഏറെ മാപ്പാക്കുന്നവനാണ്, ഏറെ അവധാനതയുള്ളവനാണ് എന്നാണ് ഹലീം എന്ന വാക്കിന്റെ അർത്ഥം. അല്ലദി ലാ യസ്തഫിദുഹു ഗദബ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രവർത്തനങ്ങൾ, അവൻ അവന്റെ അടിമകളോട് സ്വീകരിക്കുന്ന നയങ്ങൾ, അത് ഒരിക്കലും അവന്റെ കോപം അവനെ അവന് വികാരം കൊള്ളിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതല്ല. കോപം, കടുത്ത കോപത്തിൽ നിന്നല്ല അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകളോട് പെരുമാറുന്നത്, കടുത്ത ദേഷ്യത്തിലല്ല അല്ലാഹു അവന്റെ അടിമകളോട് പെരുമാറുന്നത്. അവനെ ഒരിക്കലും അവൻ അടിമകളെ അവനെ കോപിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അവരിൽ നിന്ന് വന്നാൽ ഉടനെ ശിക്ഷിക്കുന്നില്ല. ആ കോപം അവരെ നശിപ്പിച്ചു കളയാൻ അല്ലാഹു സുബ്ഹാനഹു വതആലയെ പ്രേരിപ്പിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. വലാ യസ്തഖിഫുഹു ജഹ്ലു ജാഹിലിൻ, വിവരമില്ലാത്തവൻ അവന്റെ വിവരക്കേടുകൊണ്ട് പറഞ്ഞുവിടുന്ന കാര്യങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വതആലയെ ദേഷ്യം പിടിപ്പിക്കുന്നില്ല. നോക്കൂ, നിങ്ങൾ നിസ്സാരനായ മനുഷ്യൻ എന്തെല്ലാമാണ് അവൻ പറഞ്ഞുകൂട്ടുന്നത്! അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന് പറഞ്ഞ വാദം എത്ര ഗൗരവമുള്ള വാക്കാണ് അവർ പറഞ്ഞത്! പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ അവരോട് സ്വീകരിച്ച സമീപനം നോക്കൂ നിങ്ങൾ. എത്ര തവണയാണ് അള്ളാഹു അവർക്ക് വീണ്ടും വീണ്ടും വിട്ടുവീഴ്ച നൽകുന്നത്! ഈ ഹിൽമാണ് അള്ളാഹുവിന്റെ ഹലീം എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അൽ ഇമാം ഇബ്നു കസീരിൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹം ഈ നാമം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഹലീമുൻ ഗഫൂറുൻ അൻ യറാ ഇബാദഹു വഹും യക്ഫുറൂന ബിഹി വയഅസൂനഹു. അല്ലാഹു ഹലീമാണ്, ഗഫൂറാണ്. അവന്റെ അടിമകൾ അവനെ നിഷേധിക്കുന്നതും അവനെ കളവാക്കുന്നതും അവന്റെ ദൂതന്മാരെ കളവാക്കുന്നതും അവനെ ധിക്കരിക്കുന്നതും അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നു. അത് ഏതെങ്കിലും ഒരു സമയത്തുള്ള കാണാതിരിക്കുന്നുണ്ടോ? നീ അല്ലാഹുവിന്റെ ദീൻ പാലിക്കേണ്ട പ്രായം എത്തിയതു മുതൽ എത്ര തവണ അല്ലാഹുവിനെ ധിക്കരിച്ചിട്ടുണ്ട്! ഒരു ദിവസം തന്നെ ഒരൊറ്റ മണിക്കൂറിൽ നീ എത്ര തവണ അല്ലാഹുവിനെ ധിക്കരിച്ചിട്ടുണ്ട്! എത്രയെല്ലാം മോശമായ കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്! അവനത് കാണുന്നില്ലേ? തീർച്ചയായും കാണുന്നുണ്ട്. അവനത് അറിയുന്നില്ലേ? തീർച്ചയായും അറിയുന്നുണ്ട്. അവനോട് ആരെങ്കിലും അത് അറിയിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, അല്ലാഹു അറിയുന്നുണ്ട്. അവൻ അലീമാൻ, ശമീആൻ, ബസീറാൻ. അതോടൊപ്പം അവൻ ഹലീമാൻ, അവൻ ഉടനടി ശിക്ഷിക്കുന്നില്ല. എത്ര തവണയാണ് അവൻ നിന്നെ വിട്ടേച്ചു, നിനക്ക് വീണ്ടും അവധി നൽകിയത്! നിർത്തട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതആല നിന്നെ ശിക്ഷിക്കുന്നത് പോകട്ടെ. ആ തിന്മ, രഹസ്യമായി നീ ചെയ്തുപോയ ആ തെറ്റ് അത് പരസ്യമാക്കുകയും ജനങ്ങളെ കാണിക്കുകയും നിന്നെ വഷളാക്കുകയും ചെയ്തു അവൻ? ഇല്ല, അവൻ നിന്നെ മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു, നിന്റെ തിന്മകളെ മറച്ചു വെക്കുന്നു, നിന്റെ തൗബ പ്രതീക്ഷിക്കുന്നു, നിന്നോട് തൗബക്ക് വേണ്ടി ക്ഷണിക്കുന്നു. നീ അല്ലാഹുവിനോട് പൊറുക്കനെ തേടുന്നതിനു വേണ്ടി എത്രയോ തവണ അവൻ നിനക്ക് അവസരങ്ങൾ മാറി മാറി നൽകുന്നു. സുബ്ഹാനല്ലാഹ്. ഇതാണ് അല്ലാഹു ഹലീമാണ് എന്നതിന്റെ അർത്ഥം. ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, വഹുവ യഹ്ലും, അല്ലാഹു ഹിൽമ് കാണിക്കും, വയുഅഖിർ, അവൻ വീണ്ടും വീണ്ടും ശിക്ഷ വൈകിപ്പിക്കും, വയുന്ദിർ, അവൻ വീണ്ടും വീണ്ടും അവധി നൽകും, വയുഅജ്ജിൽ, അവൻ വീണ്ടും വീണ്ടും അവധി നീട്ടി നൽകും, വലാ യഅജൽ, അവൻ തിരക്കുകൂട്ടുന്നില്ല, വയസ്തുറു ആഖരീന വയഗ്ഫർ, എത്രയോ പേർ അവരുടെ തിന്മകൾ അവൻ മറച്ചു വെക്കുന്നു, അവർക്ക് പുറത്തു കൊടുക്കുന്നു. ചില പണ്ഡിതന്മാർ ഈ നാമം വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, അല്ലാഹു ഹലീമാൻ, അവൻ നീ ചെയ്ത തെറ്റുകൾ ആ തെറ്റുകൾക്ക് ശിക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, എത്രയോ ഉപദ്രവങ്ങളിൽ നിന്ന് അവൻ നിന്നെ കാത്തു രക്ഷിക്കുന്നു, എത്രയോ പ്രയാസങ്ങളിൽ നിന്ന് നീ ചോദിക്കുക പോലും ചെയ്യാതെ അല്ലാഹു നിന്നെ മറച്ചു പിടിക്കുന്നു. നീ പെട്ടുപോകേണ്ടിയിരുന്ന, വീണുപോകേണ്ടിയിരുന്ന വലിയ വലിയ ആപത്തുകളിൽ നിന്ന് അല്ലാഹു നിന്നെ തടഞ്ഞു നിർത്തുന്നു. നീ ആകട്ടെ അവനെ ധിക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ വാതിലുകൾ അടച്ച് അല്ലാഹുവിനെ ധിക്കരിക്കുന്ന സന്ദർഭത്തിൽ നിന്റെ മുകളിൽ മേൽക്കൂരയുണ്ട്, അതൊന്ന് തകർന്നു വീണാൽ. നിന്റെ മുകളിൽ നിനക്ക് കാറ്റ് നൽകുന്ന ഫാനുണ്ട്, അത് നിന്റെ തലയിലേക്ക് വീണുപോയാൽ, നീ ഉപയോഗിക്കുന്ന കരണ്ടുണ്ട് അതൊന്നും നിന്റെ ശരീരത്തിലൂടെ പാഴുപോയാൽ ഒന്നും വേണ്ട, നിന്റെ ശരീരത്തിൽ ലക്ഷക്കണക്കിന് ഞരമ്പുകളുണ്ട്, ആ ഞരമ്പുകളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ എന്തായിരിക്കും നിന്റെ അവസ്ഥ, എന്തായിരിക്കും നിന്റെ സ്ഥിതി? പക്ഷെ റബ്ബ് നിനക്ക് വീണ്ടും വീണ്ടും വിട്ടു നൽകുന്നു, വീണ്ടും വീണ്ടും പുറത്തു നൽകുന്നു. അതാണ് അൽ ഹലീം എന്നതിന്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല ഹലീമാണ് എന്നതിന്റെ ഉദ്ദേശം അതാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ പ്രസിദ്ധ കവിതയിൽ അന്നൂനിയ എന്ന കവിതയിൽ അദ്ദേഹം പറഞ്ഞു, വഹുവൽ ഹലീമു فلا يعاجل عبده بعقوبة ليتوب من عصيانه. الله حليما
അവൻ അവന്റെ അടിമകളോട് ഉടനടി ശിക്ഷിക്കുക എന്നത് സ്വീകരിക്കുന്നേയില്ല, പൊടുന്നനെ ശിക്ഷിക്കുക എന്നത് അള്ളാഹു സ്വീകരിക്കുന്നില്ല. അവരുടെ തിന്മകൾക്ക് അവൻ പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട്? എന്തിനു വേണ്ടിയാൻ? ലിയതൂബ മിൻ അസ്യാനി, അവൻ അവന്റെ തിന്മകളിൽ നിന്ന് തൗബ ചെയ്യുന്നതിനു വേണ്ടിയാണ് അള്ളാഹു വീണ്ടും വീണ്ടും അവന് അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദര, ഇനിയും നീ കാത്തു നിൽക്കരുത്, ഇനിയും നീ സമയം വൈകിപ്പിക്കരുത്, ഇനിയും നീ നാളെയാകട്ടെ എന്ന് പറയരുത്. നീ അള്ളാഹുവിനോട് തൗബ ചെയ്യുക, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുക, അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക, അള്ളാഹുവിലേക്ക് മടങ്ങുക. എത്ര തവണയായി നിനക്ക് നിന്റെ റബ്ബ് വിട്ടു നൽകുന്നു? ഇതാണ് അൽ ഹലീം എന്നതിന്റെ ഉദ്ദേശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലൈസ അഹദുൻ ഔ ലൈസ ഷൈഉൻ അസ്ബറ അല അദൻ സമിഅഹു മിൻ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയേക്കാൾ ആക്ഷേപങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ അവ കേൾക്കുന്നതിൽ ക്ഷമയുള്ള മറ്റൊരാളും തന്നെയില്ല. അള്ളാഹുവിനേക്കാൾ ആക്ഷേപങ്ങൾ കേൾക്കുന്നതിൽ ക്ഷമിക്കുന്ന മറ്റൊരാളും തന്നെയില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹും ലയദഊന ലഹു വലദൻ, അവർ അള്ളാഹുവിന് ഒരു പുത്രനുണ്ട് എന്ന് പറയുന്നു. فَإِنَّهُ لَيُعَافِيهِمْ وَيَرْزُقُهُمْ, അല്ലാഹു അവർക്ക് അപ്പോഴും ആഫിയത്ത് നൽകുന്നു, സൗഖ്യം നൽകുന്നു. കഴിഞ്ഞോ? ഇല്ല. അതോടൊപ്പം അല്ലാഹു അവർക്ക് റിസ്ക്, ഉപജീവനം വാരിക്കോരി നൽകുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന് ഒരു പുത്രനുണ്ട് എന്ന് അവർ പറയുന്നു. നിനക്ക് നിന്റേതല്ലാത്ത ഒരു കുഞ്ഞുണ്ട് എന്ന് ഒരാൾ പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അയാളോട് നീ സ്വീകരിക്കുന്ന സമീപനം? നീ ഒരു സൃഷ്ടിയാണ്, മനുഷ്യൻ പടപ്പാണ്, അള്ളാഹു പറിച്ച സൃഷ്ടിയാണ്. നിന്റേതല്ലാത്ത ഒരു കുഞ്ഞ് നിനക്കുണ്ട് എന്ന് ആരെങ്കിലും നിന്റെ പേരിൽ കള്ളം കെട്ടി ചമച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അയാളോട് നിന്റെ പ്രതികരണം? എന്നാൽ നിന്റെ മഹത്വം എന്താണ്? നീ ഇന്നലെ ഉണ്ടായതാണ്, നാളെ മരിക്കാൻ പോകുന്നതാണ്. നിന്നെ കുറിച്ച് ഇവിടെ അറിയുന്ന ആളുകളില്ല. നീയാണോ ലോകത്തുള്ളവർക്ക് മുഴുവൻ വെളിച്ചം നൽകിയത്? നീയാണോ ലോകത്തുള്ളവർക്ക് മുഴുവൻ നിഅമത്തുകൾ വാരിക്കോരി ചൊരിഞ്ഞു നൽകിയത്? അല്ല. പക്ഷെ അല്ലാഹു ആരാണ്? അവൻ അദീമാണ്, ജബ്ബാറാണ്, റഹ്മാനാൻ, റബ്ബാൻ, ഖാലിഖാൻ, ഹയ്യാൻ, ഖയ്യൂമാൻ, ആകാശഭൂമികളുടെ സൃഷ്ടാവാൻ, അർശിന്റെ ഉടമസ്ഥനാണ്. അവനാണ് അവർ കുട്ടിയുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, അൻദഉ ലിർറഹ്മാൻ തകാദു സമാവാത്തു യതഫത്തർന വതൻശഖുൽ അർദു വതഖിറുൽ ജിബാലു ഹദ്ദ അൻദഉ ലിർറഹ്മാൻ വലദ വമാ യൻബഗി ലിർറഹ്മാൻ അൻ യത്തഖിദ വലദ. അവനാ അല്ലാഹുവിന് ഒരു സന്താനമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത്ര ഗുരുതരമായ വാക്കാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുവിനേക്കാൾ ആക്ഷേപങ്ങൾ കേട്ട് ക്ഷമിക്കുന്ന മറ്റൊരാളൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ അടിമകൾ എത്ര തിന്മകൾ പ്രവർത്തിക്കുന്നു എങ്കിലും അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അവരെ എങ്ങാനും അവരുടെ തിന്മകളുടെ പേരിൽ അല്ലാഹു ഉടനടി ശിക്ഷിച്ചിരുന്നു എങ്കിൽ ദുനിയാവിൽ ഒരാളും ബാക്കിയാവില്ലായിരുന്നു. നമ്മെ എല്ലാവരെയും നമ്മൾ ചെയ്ത തെറ്റുകൾ, ചെറിയ തെറ്റവിടെ നിൽക്കട്ടെ, വലിയ തെറ്റ് മാത്രം, അതിന്റെ പേരിൽ അല്ലാഹു ഉടനടി ശിക്ഷിച്ചിരുന്നുവെങ്കിൽ, നമ്മെ മുഴുവനായി ശിക്ഷിക്കണ്ട, നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിനൊരു പ്രയാസം, അങ്ങനെ ഓരോ തിന്മകൾക്കും ഓരോ പ്രയാസങ്ങളായിക്കൊണ്ട് നമ്മുടെ ശരീരത്തെ ബാധിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ അവസ്ഥ? എഴുന്നേറ്റ് നിൽക്കാൻ നമ്മൾ ബാക്കിയുണ്ടാവില്ലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, അള്ളാഹു ജനങ്ങളെ അവരുടെ അതിക്രമങ്ങളുടെ പേരിൽ പിടികൂടിയിരുന്നെങ്കിൽ ഭൂമിക്ക് മുകളിൽ രണ്ടു കാലിൽ നടക്കുന്ന ഒരു ജീവിയും ബാക്കിയാവില്ലായിരുന്നു. وَلَكِنْ يُؤَخِّرُهُمْ إِلَى أَجَلٍ مُّسَمًّى. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു നിശ്ചയിക്കപ്പെട്ട അവധി വരെ അവർക്ക് വീണ്ടും വീണ്ടും അവധി നീട്ടി നൽകുന്നു. فَإِذَا جَاءَ أَجَلُهُمْ لَا يَسْتَأْخِرُونَ سَاعَةً وَلَا يَسْتَقْدِمُونَ. അവരുടെ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നേരത്തെയാക്കുകയോ ഒന്ന് വൈകിപ്പിക്കുകയോ ഇല്ല. ഇത്രയും സമയം നിനക്കുണ്ട്. ഇത് നിങ്ങൾ ചിന്തിച്ചാൽ നമ്മൾ മനസ്സിലാകും, ഈ പറഞ്ഞ അവസരങ്ങളെല്ലാം നൽകപ്പെട്ടതിന് ശേഷവും ഒരാൾ അള്ളാഹുവിനെ വീണ്ടും വീണ്ടും ധിക്കരിക്കുന്നു എങ്കിൽ അവൻ പിന്നെ ശിക്ഷക്ക് അർഹനല്ലാതെ മറ്റെന്താണ്? എന്നിട്ടും അള്ളാഹു പുറത്തു കൊടുക്കും. പരലോകത്തെത്തിയാൽ അള്ളാഹു പുറത്തു കൊടുക്കുന്ന അവസാനിപ്പിക്കുന്നുണ്ടോ? ഇല്ല, അവിടെയും റബ്ബ് പുറത്തു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. എന്നാൽ പലർക്കും ഇത്തരം നാമങ്ങൾ അള്ളാഹുവിന്റെ മഹത്തരമായ കാരുണ്യത്തിന്റെ വിശേഷണങ്ങൾ കേൾക്കുമ്പോൾ ചില ആളുകൾ ഹൃദയത്തിൽ രോഗമുള്ള ചിലർ അവർ ധരിക്കും, എന്നാ പിന്നെ ഇനി തെറ്റ് ചെയ്ത് കളയാം, ഇനി തിന്മ ചെയ്ത് കളയാം, അല്ല എന്തായാലും വെറുതെ വിടുമല്ലോ. സഹോദര, നീ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരാൾ നിനക്ക് അയാൾ വലിയ നിഅമത്തുകൾ ചെയ്യുന്നു, വലിയ അനുഗ്രഹങ്ങൾ. ഉദാഹരണത്തിന്, ഒരാൾ നിനക്ക് ദിവസവും 10,000 രൂപ വെച്ച് തരുന്നുണ്ട് എന്ന് വിചാരിക്കും. ദിവസവും ഒന്നും ചെയ്യണ്ട, വെറുതെ തരുന്നതാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നീ അയാളെ കുറിച്ച് മോശമായി എന്തെങ്കിലും സംസാരിക്കുന്നത് അയാൾ കേട്ടു എന്ന് വിചാരിക്കുക. ഒരു ദിവസം അയാളത് നിന്റെ അരികിൽ നിന്ന് അറിഞ്ഞു, നീ ചെയ്യുന്നത് അറിഞ്ഞു, പക്ഷെ അയാൾ നിനക്ക് പുറത്തു തന്നു, നിനക്ക് മാപ്പാക്കി തന്നു. രണ്ടാമതും നീ അയാളെ വീണ്ടും ധിക്കരിക്കുകയാണ്. നീ പറയാണ്, അയാൾക്കതൊന്നും കുഴപ്പമില്ല, ഞാൻ അയാളെ പറ്റി ഒരു തവണ കുറ്റം പറഞ്ഞു, അയാൾ എന്നെ വെറുതെ വിട്ടതാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ എന്തായിരിക്കും നിന്റെ മനസ്സിന്റെ അവസ്ഥ? എത്ര വൃത്തികെട്ട ചിന്താഗതിയാണ് നിന്നെ ബാധിച്ചിട്ടുള്ളത്? അള്ളാഹു നിനക്ക് തിന്മകൾ വീണ്ടും വീണ്ടും വിട്ടുതരുമ്പോൾ, വീണ്ടും വീണ്ടും മാപ്പാക്കി തരുമ്പോൾ നീ വിചാരിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹു പുറത്തു തരുന്നുണ്ട്, പിന്നെന്തിനു ഞാൻ പഠിക്കുന്നത് എന്നാണ് നീ ധരിക്കുന്നത് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നോട് ചെയ്ത നന്മയ്ക്ക് എത്ര മോശമായാണ് നീ പ്രതികരിച്ചിട്ടുള്ളത്? സൂറത്തുർ റഹ്മാനിൽ അള്ളാഹു പറഞ്ഞില്ലേ, സമാ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മക്കുള്ള പകരമായി നൽകേണ്ട പ്രതിഫലം നന്മയാണ്. അള്ളാഹു നിന്നോട് നന്മ കാണിക്കുന്നു, നിന്നെ മറച്ചു പിടിക്കുന്നു, നിന്റെ തിന്മകൾക്ക് അവൻ നിന്നെ പിടികൂടിയിട്ടില്ല, നിന്നെ ശിക്ഷിച്ചിട്ടില്ല, നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു, അവധി നീട്ടി നൽകിയിരിക്കുന്നു. ഇനിയും നീ അവനെ ധിക്കരിക്കുകയാണോ? ഇനിയും നീ അവനോട് കുറവുകൾ വരുത്തുകയാണോ? ഇനിയും നീ അവനോട് നന്ദി പറയാതിരിക്കുകയാണോ? സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അതിക്രമമാണ് നീ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, വറബ്ബുകൽ ഗഫൂറു ദുർറഹ്മ. നിന്റെ റബ്ബ് അവൻ ഗഫൂറാണ്, അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനാണ്. ദുർറഹ്മ, അങ്ങേയറ്റം റഹ്മത്തുള്ളവനാണ്. ലൗ യുആഖിദുഹും ബിമാ കസബു ലഅജ്ജല ലഹുമുൽ അദാബ്. അവർ പ്രവർത്തിച്ചതിന്റെ പേരിൽ അല്ലാഹു എങ്ങാനും അവരെ പിടികൂടിയിരുന്നെങ്കിൽ ശിക്ഷ ഉടനടി അവർക്ക് വന്നെത്തുമായിരുന്നു. ബല്ലഹും മൗഇദുൻ, എന്നാൽ അവർക്ക് ഒരു അവധിയുണ്ട്. ലൻ യജിദു മിൻ ദൂനിഹി മൗഇല. ആ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം പോലും അവർക്ക് നീട്ടിക്കിട്ടുകയില്ല. എന്നാൽ സഹോദരങ്ങളെ, മുശ്രിക്കുകൾ, കുഫ്ഫാറുകൾ, നിരീശ്വരവാദികൾ, നിഷേധികൾ, അവരുടെ ധൈര്യം നിങ്ങൾ നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷ അവർക്ക് വൈകിപ്പിക്കുമ്പോൾ, അവർക്ക് വീണ്ടും വീണ്ടും പുറത്തു കൊടുക്കുമ്പോൾ, വീണ്ടും വീണ്ടും മാപ്പാക്കി നൽകുമ്പോൾ, വീണ്ടും വീണ്ടും അവർക്ക് അവസരങ്ങൾ നൽകുമ്പോൾ, അവർ ആ അവസരങ്ങൾക്ക് നേരെ കൊഞ്ഞനം കുത്തുകയും അള്ളാഹുവിനെ പരിഹസിക്കുകയും അവന്റെ ശിക്ഷ നേരത്തെയാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. മക്കയിലെ മുശ്രിക്കുകൾ അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ പറഞ്ഞതെന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയോട് അവർ ശിക്ഷ നേരത്തെയാക്കാൻ ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞു, വഖാലു റബ്ബനാ അജ്ജിൽ ലനാ ഖിത്തനാ ഖബ്ല യൗമിൽ ഹിസാബ്. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ശിർക്കിന് നിങ്ങളെ ശിക്ഷിക്കും, നിങ്ങളുടെ തിന്മകൾക്ക് നിങ്ങളെ ശിക്ഷിക്കും എന്ന് പറഞ്ഞപ്പോൾ അവർ അള്ളാഹുവിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, വഖാലു, അവർ പറഞ്ഞു, റബ്ബന, ഞങ്ങളുടെ റബ്ബെ, അജ്ജില്ലന ഖിത്ഫന ഖബ്ല യൗമിൽ ഹിസാബ്, വിചാരണയുടെ ദിവസം വരുന്നതിന് മുൻപ് ഞങ്ങൾക്ക് നീ ശിക്ഷയുടെ, ഞങ്ങൾക്കുള്ള ശിക്ഷയുടെ പങ്ക് നേരത്തെ നൽകണം. അള്ളാഹുവിനെ അവർ പരിഹസിച്ചു. മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഇദ് ഖാലു അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക ഫഅംതിർ അലൈനാ ഹിജാരത മിനൽ സമാ അവ ഇതിനാ ബിഅദാബിൻ അലീം. മക്കയിലെ മുശ്രിക്കുകൾ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹുവെ, ഇതെങ്ങാനും ഹക്കാണ് എങ്കിൽ, മുഹമ്മദ് പറയുന്നത് സത്യമാണ് എങ്കിൽ, ഞങ്ങൾക്ക് നീ ശിക്ഷ വേഗം കൊണ്ടുവരണം. ആകാശത്ത് നീ ചരൽ കൽവർഷം അയച്ചേക്ക്, അതല്ലെങ്കിൽ വേദനയുള്ള മറ്റെന്തെങ്കിലും ശിക്ഷ നീ തന്നേക്ക്. സുബ്ഹാനല്ലാഹ്, മുശ്രിക്കുകളുടെ അദബില്ലായ്മ നോക്കൂ നിങ്ങൾ. അവർ പറഞ്ഞത്, അള്ളാഹുവെ, ഇതെങ്ങാനും ഹക്കാണെങ്കിൽ ആ ഹക്ക് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് അവസരം തരണേന്നല്ല, ഇതെങ്ങാനും ഹക്കാണെങ്കിൽ അള്ളാഹുവെ, ഞങ്ങളെ നീ അങ്ങ് വേഗം ശിക്ഷിക്കണേ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിലക്കിയ കാര്യങ്ങളിൽ ഒന്നാണ് ശിക്ഷ നേരത്തെ നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രോഗിയെ സന്ദർശിക്കാൻ ചെന്നു. അയാൾ മെലിഞ്ഞുണങ്ങിയിരിക്കുന്നു, ശരീരമാകെ തളർന്നിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, നീ എന്തെങ്കിലും അള്ളാഹുവിനോട് പ്രത്യേകമായി പ്രാർത്ഥിച്ചിരുന്നോ? അയാൾ പറഞ്ഞു, അതെ, ഞാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പരലോകത്തേക്ക് എനിക്ക് ശിക്ഷ ബാക്കി വെക്കരുത്, ദുനിയാവിൽ തന്നെ ശിക്ഷ വല്ലതും ഉണ്ടെങ്കിൽ തന്നു തീർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇന്നക ലാ തുതീഖു. സുബ്ഹാനല്ലാഹ്, അത്ഭുതം തന്നെ കാര്യം, നിനക്കൊരിക്കലും അള്ളാഹുവിന്റെ ശിക്ഷ താങ്ങാൻ സാധിക്കുകയില്ല. വലാക്കിൻ ഇസ്അലില്ലാഹ അൽഅഫ്വ വൽആഫിയ, നീ അള്ളാഹുവിനോട് പുറത്തു തരാൻ ആവശ്യപ്പെടുക, മാപ്പാക്കി തരാൻ ആവശ്യപ്പെടുക. ചില ആളുകളുടെ ധാരണ, ഞാനൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന് എന്തായാലും അള്ളാഹ് ശിക്ഷിക്കണം, ശിക്ഷിക്കാതെ എന്നെ വെറുതെ വിടരുത്. നമ്മൾ എങ്ങനെയാണോ അതുപോലെയാണ് നമ്മളിൽ ചിലരെങ്കിലും അള്ളാഹുവിനെ കാണുന്നത്. നമ്മളെങ്ങനെയാണ്? ഒരു തെറ്റിയതായി എന്തായാലും ശിക്ഷ കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല, അവൻ നീ തൗബ ചെയ്യുന്നത് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങളുടെ റബ്ബ് നിങ്ങളിൽ ഒരാൾ തൗബ ചെയ്താൽ ഒരു മനുഷ്യൻ മരുഭൂമിയിൽ അവന്റെ ഒട്ടകത്തെ അതല്ലെങ്കിൽ യാത്രാ വാഹനത്തെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെ അയാൾ അതിനെ അന്വേഷിച്ചു നടന്നു, കാണാനില്ല. അങ്ങനെ ഉറങ്ങിയെഴുന്നേറ്റപ്പോൾ അയാളുടെ മുൻപിൽ അതാ ഒട്ടകം. സന്തോഷത്തിൽ അയാൾ പറഞ്ഞു, അല്ലാഹുമ്മ അന റബ്ബുക് വ അൻത അബ്ദി, അല്ലാഹുവേ, ഞാൻ നിന്റെ റബ്ബാണ്, നീ എന്റെ അടിമയാണ്. തെറ്റിപ്പോയതാണ്, അയാൾക്ക് സന്തോഷത്തിൽ വാക്കാൻ കൂടി മാറിപ്പോയതാണ്. അത്ര കടുത്ത സന്തോഷം ബാധിച്ച ഒരാൾ എങ്ങനെ ഉണ്ടായിരിക്കും? അയാളെക്കാൾ അള്ളാഹു നിങ്ങളിൽ ഒരാൾ തൗബ ചെയ്താൽ നിങ്ങളുടെ തൗബയിൽ സന്തോഷിക്കുന്നുണ്ട്. അള്ളാഹു നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടുന്നത് അവൻ അത്രയധികം ഇഷ്ടമുള്ള കാര്യമാണ്, അവൻ അത്രയധികം സ്നേഹിക്കുന്ന കാര്യമാണ്. എന്നാൽ ചിലരെങ്കിലും പ്രാർത്ഥിക്കുക ഈ രൂപത്തിലാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നിനക്ക് എത്രമാത്രം പുറത്തു നൽകുന്നതും അവന് അനിഷ്ടകരമായ കാര്യമല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, യാ ഇബാദി, എന്റെ അടിമകളെ, നിങ്ങൾ ലൗ അതൈതും ബിഖുറാബിൽ അർദി ഖതായ ثم ലഖീതനി ലാ തുശ്രികു ബി ഷൈഅൻ അതൈതുക ബിഖുറാബിഹ മഗ്ഫിറത. നിങ്ങൾ ഭൂമി നിറയെ തിന്മകളുമായി എന്റെ അരികിൽ വന്നു, നിങ്ങൾ ശിർക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അരികിൽ ശിർക്ക് ചെയ്യാതെ എത്തിയാൽ ലാ അതൈതുക ബിഖുറാബിഹ മഗ്ഫിറ, ഭൂമി നിറയെ പാപമോചനവുമായി ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരുന്നതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഹലീമാണ് എന്ന അർത്ഥം മനസ്സിലാക്കിയാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഹിൽമ് പരലോകത്തെത്തിയാൽ കുഫ്ഫാറുകൾക്ക് യാതൊരു നിലക്കും ലഭിക്കുകയില്ല, മുശ്രിക്കുകൾക്ക് യാതൊരു നിലക്കും ലഭിക്കുകയില്ല. ശിർക്ക് ചെയ്ത ആളുകൾ അള്ളാഹുവല്ലാത്തോട് വിളിച്ചു പ്രാർത്ഥിച്ചവർ, അള്ളാഹുവല്ലാത്തോരോട് സഹായം തേടിയവർ, ജാരങ്ങളെയും അക്ബറുകളെയും വിളിച്ചു തേടിയവർ, അവർക്ക് ഈ പറഞ്ഞതിൽ നിന്ന് യാതൊരു പങ്കും ഉണ്ടായിരിക്കുകയില്ല. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ സഹോദര, ഇതാണ് അള്ളാഹു ഹലീമാണ് എന്നതിന്റെ അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹലീം എന്നത് അള്ളാഹുവിനെ കുറിച്ചും സൃഷ്ടികളെ കുറിച്ചും പറയാറുണ്ട്. അള്ളാഹുവിന്റെ ഹിൽമും സൃഷ്ടികളുടെ ഹിൽമും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. എന്താണ് ഹിൽമ് എന്ന് പറഞ്ഞാൽ, തിന്മ ചെയ്തവർ അവരെ ഉടനടി ശിക്ഷിക്കാതിരിക്കുക, അവർക്ക് പുറത്തു കൊടുക്കുക, അവധി നീട്ടി നൽകുക, അവർക്ക് മാപ്പാക്കി കൊടുക്കുക, ഇതൊക്കെയാണ് ഹിൽമ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിൽമും സൃഷ്ടികളുടെ ഹിൽമും തമ്മിൽ അള്ളാഹു അവൻ അവധാനത കാണിക്കുന്നതും സൃഷ്ടികൾ അവധാനത കാണിക്കുന്നതും തമ്മിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും വ്യത്യാസമുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്താം. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിൽമ് അവൻ ഒരാൾക്ക് തിന്മകൾ വിട്ടുകൊടുക്കുന്നത് മഹത്തരമായ ഒരു ഹിക്മത്തോടുകൂടിയാണ്. അള്ളാഹു ഒരാൾക്ക് തിന്മ ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ അവനെ വീണ്ടും വീണ്ടും വിട്ടുകൊടുക്കുന്നത്, അവന് വീണ്ടും വീണ്ടും അവധി നീട്ടി നൽകുന്നത്, അവനെ ഉടനടി ശിക്ഷിക്കാത്തത് അള്ളാഹുവിന്റെ മഹത്തരമായ ഹിക്മത്ത് കാരണത്താല. അള്ളാഹുവിന് അതിന്റെ പിന്നിൽ മഹത്തരമായ ഒരു ഉദ്ദേശമുണ്ട്. എന്താണത്? ഇവൻ തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങണം, ഇവൻ പുറത്ത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടണം, ഇവൻ തെറ്റുകൾ അവസാനിപ്പിക്കണം, ഇവന് അവസരങ്ങൾ കൊടുക്കണം, ഇവന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം, ഇവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങളാണ്. എന്നാൽ സൃഷ്ടികളിൽ ചിലർക്ക് തെറ്റുകൾ കണ്ടാൽ പുറത്തു കൊടുത്തേക്കാം, അവർക്ക് പലപ്പോഴും ഈ പറഞ്ഞ ഉദ്ദേശങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന്, മനുഷ്യന്മാർ ചിലപ്പോൾ ചില ആളുകളുടെ തെറ്റുകൾ പുറത്തു കൊടുക്കും. എന്തിനാണ് പുറത്തു കൊടുക്കുന്നത്? ചിലപ്പോൾ ഓൻ വടക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അവൻ നാളെ നന്നാവാൻ വേണ്ടിയിട്ടുള്ളൂ, കുറച്ചുകൂടി വെടുക്കാവട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാകും. ചിലപ്പോൾ അവന്റെ ശത്രുവായിരിക്കും, ഇനി വെടുക്കാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ശിക്ഷിക്കാതെ വെറുതെ വിടുന്ന ആളുകളുണ്ടാകും. കുറച്ചുകൂടി വെടുക്കായിട്ട് അവസാനം അവൻ എല്ലാവരും മുന്നിൽ വഷളാക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിൽമ് ഒരിക്കലും ഈ രൂപത്തിലല്ല. അള്ളാഹു സൃഷ്ടികൾക്ക് പുറത്തു കൊടുക്കുന്നത് അവർ ഈ പറഞ്ഞ രൂപത്തിൽ നന്മയിലേക്ക് തിരിച്ചു മടങ്ങുന്നതിനു വേണ്ടിയാണ്. അതുപോലെ തന്നെ മനുഷ്യന്മാർ ചിലപ്പോൾ പുറത്തു കൊടുക്കുന്നത് അവന്റെ വിഡ്ഢിത്തമായി കൊണ്ടായിരിക്കാം, അവന് പ്രത്യേകിച്ച് ഒരു ഉദ്ദേശം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പ്രത്യേകിച്ച് ശിക്ഷിക്കാൻ ഉദ്ദേശമില്ല, വെറുതെ വിട്ടതായിരിക്കാം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ മഹത്തരമായ ഒരു ഉദ്ദേശമില്ലാതെ സൃഷ്ടികൾക്ക് ഉറ്റുപുറത്തു മാപ്പാക്കി കൊടുക്കുകയില്ല. അവന്റെ ഹിൽമിനു പിന്നിൽ മഹത്തരമായ ഒരു ഹിക്മത്തുണ്ട്. അത് അള്ളാഹുവിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അള്ളാഹുവിന്റെ ഏതൊരു പ്രവർത്തനവും രണ്ട് വിശേഷണങ്ങൾ അവക്ക് മുൻപ് ഉണ്ടായിരിക്കും. ഒന്ന് അൽ ഹിക്മ, അവന് മഹത്തരമായ ഒരു ഉദ്ദേശം അവന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഉണ്ടായിരിക്കും. അത് സൃഷ്ടികൾക്കില്ലാത്ത കാര്യമാണ്. സൃഷ്ടികൾ ചിലപ്പോൾ ഹിക്മത്ത് ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഹിക്മത്ത് ഉണ്ടായിക്കൊള്ളാം. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്, കൈ ഇങ്ങനെ വെറുതെ അളക്കുന്നുണ്ടാവും, എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാവും, പ്രത്യേകിച്ച് ഒരു ഉദ്ദേശം ഉണ്ടാവില്ല. സമയം കൊല്ലാൻ വേണ്ടി, സമയം കളയാൻ വേണ്ടിയിട്ടൊക്കെ. അള്ളാഹുവിന്റെ ഒരു പ്രവർത്തനവും അബസല്ല, വെറുതെ അല്ല ഒരു കാര്യവും. രണ്ട്, അൽ മഷീഅ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിപൂർണമായ ഉദ്ദേശത്തിന് ശേഷമല്ലാതെ പ്രവർത്തിക്കുകയില്ല. അത് വേറെ വിശദീകരിക്കേണ്ടത്. അപ്പൊ ചുരുക്കത്തിൽ, അള്ളാഹുവിന്റെ ഹിൽമ് അവൻ മഹത്തരമായ ഒരു ഹിക്മത്തില്ലാതെ ആളുകൾക്ക് വിട്ടുകൊടുക്കുകയോ മാപ്പാക്കുകയോ അവർക്ക് അവധി നീട്ടി നൽകുകയോ ചെയ്യില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിൽമ് അവൻ തെറ്റു ചെയ്തവർക്ക് അവധി നീട്ടി നൽകുന്നത് അവരെ ശിക്ഷിക്കാനുള്ള ശക്തിയുള്ളതിനോടൊപ്പമാണ്. ശക്തി ഇല്ലാഞ്ഞിട്ടല്ല. നമ്മളിൽ ചിലർ ചിലപ്പോൾ ചില ആളുകൾ തെറ്റുകൾ ചെയ്യുന്നത് കണ്ടാൽ അവരെ വിട്ടുപുറത്ത് അവരൊഴിവാക്കും, ശിക്ഷിക്കൂല. എന്താ കാരണം? അവനെ നേരിടാനുള്ള ശക്തി നമുക്കില്ല, അവനെ ശിക്ഷിക്കാനുള്ള കഴിവില്ല. മനുഷ്യരിൽ പലരും ചിലപ്പോൾ ആളുകൾക്ക് വിട്ടുപുറത്ത് കൊടുക്കും, എന്താ വിട്ടുപുറത്ത്, അവനെ അടിക്കാനുള്ള കഴിവില്ല, ആവതില്ല. അവനെ ശിക്ഷിക്കാൻ നിന്നാൽ ചിലപ്പോൾ ഇവന്റെ കഥ പ്രയാസത്തിലാണ്. അതുകൊണ്ട് മാത്രം വിട്ടുകൊടുക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഹിൽമ് ഖുദ്റത്തോടുകൂടിയാണ്. നിന്നെ ഒരു നിമിഷം കൊണ്ട് തകർത്തില്ലാതെയാക്കാൻ റബ്ബിന് സാധിക്കും. അത് നിനക്ക് മനസ്സിലാകണമെങ്കിൽ ആശുപത്രിയിൽ പോയാൽ മതി. എത്രയെത്ര മനുഷ്യർ, അവർ ഇന്നലെ നിന്നെ പോലെ കിടന്നിറങ്ങിയതാണ്, ഇന്ന് രാവിലെ ആശുപത്രിയിലാണ്. ഭീമാകാരമായ അസുഖങ്ങൾ കേൾക്കുന്നു, പ്രയാസങ്ങൾ അറിയുന്നു. റബ്ബിന് നിന്നെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയാക്കാൻ സാധിക്കും. പ്രതീക്ഷിക്കപ്പെടാതെ എത്ര എത്ര ആളുകളാണ് മരിച്ചുപോയത്, വിചാരിക്കപ്പെടാതെ എത്ര എത്ര ആളുകൾക്കാണ് അസുഖമുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വതആല നിന്റെ കാര്യത്തിൽ കമാലുൽ ഖുദ്ര, പരിപൂർണമായ കഴിവുള്ളവനാണ്. നിന്നെ പരിപൂർണമായി മാറ്റാൻ അവൻ കഴിവുള്ളവനാണ്. അതിനോടൊപ്പമാണ് അവൻ നിനക്ക് പുറത്തു വരുന്നത്. അത് നീ നന്നായി ചിന്തിക്കേണ്ട കാര്യമാണ്. മനുഷ്യർ അവർ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുന്നതും വിട്ടുകൊടുക്കുന്നതും ചിലപ്പോൾ അവന്റെ കഴിവ് കേടുകൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, അവലം യസീറു ഫിൽ അർദി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം. അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ, അവർക്ക് മുൻപുള്ളവർക്ക് സംഭവിച്ചത് അവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നില്ലേ. കാനു അശദ് മിൻഹും ഖുവ, ആ നശിപ്പിക്കപ്പെട്ട സമുദായങ്ങൾ അവർക്ക് ഇവരെക്കാൾ ശക്തി ഉണ്ടായിരുന്നു. സമൂദ് ഗോത്രം, എന്താണ് അവരുടെ ശക്തി, എന്താണ് അവരുടെ വലുപ്പം? നൂഹ് നബിയുടെ സമൂഹം എത്രയാണ് അവരുടെ ആയുസ്? ഓരോ സമൂഹങ്ങൾ കഴിഞ്ഞുപോയ ആളുകൾ, അവർ ബാക്കി വെച്ച ആധാറുകൾ, ഭൂമിയിൽ അവർ മാറ്റിവെച്ച ഏടുകൾ നിങ്ങൾ നോക്കൂ, എത്ര വലുതാണവ. പാറകൾ തുറന്നുണ്ടാക്കിയ ആദ് ഗോത്രം, എത്രയെത്ര വലിയ വലിയ സമൂഹങ്ങൾ, വലിയ കഴിവുണ്ടായിരുന്നവർ, അവർ വിട്ടേച്ചു പോയത് എത്ര വലുതാൻ. അല്ലാഹു പറഞ്ഞതുപോലെ, കം തറകു മിൻ ജന്നാതിൻ വഉയൂൻ വനഅമത്തിൻ കാനൂ ഫീഹാ സാകിഹീൻ. എത്രയെത്ര തോട്ടങ്ങളാണ് അവർ ഉപേക്ഷിച്ചു പോയത്, എത്രയെത്ര അനുഗ്രഹങ്ങളാണ് അവർ ഉപേക്ഷിച്ചു പോയത്, എത്രയെത്ര അവർ സുഖിച്ചിരുന്ന സുഖലോലുപതകളാണ് അവർ ഈ ഭൂമിയിൽ വിട്ടേച്ചു പോയത്. ഫമാ ബഖത് അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻദരീൻ. ആകാശഭൂമികൾ അവരെ കുറിച്ചോർത്ത് കരഞ്ഞില്ല, അവർക്ക് അവധി നൽകപ്പെടുകയും ചെയ്തില്ല. എത്ര കഴിവുണ്ടായിരുന്നവരാണ്! നിന്നെക്കാൾ വലുപ്പമുണ്ടായിരുന്നവർ, നിന്നെക്കാൾ ശക്തി ഉണ്ടായിരുന്നവർ, പാറ തുരന്നവർ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ അതവരെ തകർത്ത് കളഞ്ഞു, അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അല്ലാഹു ചോദിച്ചതുപോലെ, ഹൽ തറ ലഹും മിൻ ബാഖിയ, അവരുടെ ബാക്കി പത്രങ്ങളായി വല്ലതും നിനക്ക് കാണാനുണ്ടോ? അവർ തകർന്നുപോയി, നശിച്ചുപോയി. അവരുടെ കബറിടങ്ങൾക്ക് മുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നിന്നെ പിടികൂടാൻ അവന് നിമിഷങ്ങൾ മതി. എത്രയെത്ര വലിയ വലിയ ഫ്ളാറ്റുകൾ കെട്ടിപ്പടുത്ത വലിയ വലിയ നാടുകൾ, നിമിഷ നേരത്തെ നിമിഷങ്ങളുടെ ഭൂകമ്പങ്ങൾ അവർ തകർത്ത് കളയുകയും ആയിരക്കണക്കിന് മനുഷ്യർ നിമിഷങ്ങൾ കൊണ്ട് മരിച്ചു പോവുകയും ചെയ്തു. നീ വായിച്ചിട്ടില്ലേ? അപ്പോഴാണോ നിന്റെ കാര്യം? അല്ലാഹു സുബ്ഹാനഹു വതആല അവന് നിന്റെ കാര്യത്തിൽ പരിപൂർണമായ ഖുദ്റത്തുണ്ട്, എന്നിട്ടാണ് അവൻ നിനക്ക് പുറത്തു തരുന്നത്. രണ്ട്, മൂന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഹിൽമ് ഇൽമിനോടൊപ്പമാണ്. അല്ലാഹു നിനക്ക് പുറത്തു നൽകുന്നത് നിന്നെ കുറിച്ച് നിന്നെക്കാൾ നല്ല അറിവുള്ളതിനോടൊപ്പമാണ്. മനുഷ്യരിൽ പലരും പലപ്പോഴും പുറത്തു കൊടുക്കും, പലപ്പോഴും വിട്ടുകൊടുക്കും. എന്തുകൊണ്ട്? ഒന്നല്ലെങ്കിൽ അവൻ ആ തെറ്റിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, അതല്ലെങ്കിൽ തെറ്റിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, അതിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞിട്ടില്ല, അതല്ലെങ്കിൽ തെറ്റിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ഉള്ളിലെ ഉദ്ദേശം അറിഞ്ഞിട്ടില്ല. സംഭവിക്കാറില്ലേ? നമ്മൾ ചില ആളുകൾ തെറ്റ് ചെയ്ത് കാണും, നമ്മൾ ചിലപ്പോൾ പുറത്തു കൊടുക്കും, പിന്നീട് നമ്മൾ ആ തെറ്റിന്റെ വിശദാംശങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ പറയും, ഇതെങ്ങാനും ഞാൻ അന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവന് വിട്ടുകൊടുക്കില്ലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവന് നിന്നെ അറിയാം, നിന്റെ തെറ്റുകളെ അറിയാം, നിന്റെ തെറ്റുകളുടെ വിശദാംശങ്ങളെ കുറിച്ചും അറിയാം. സുബ്ഹാനല്ലാഹ്. എന്നിട്ടാണ് അല്ലാഹു നിനക്ക് പുറത്തേരുന്നത്. അവനോട് നിന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഒരാളുടെയും ആവശ്യമില്ല. നീ മറ്റുള്ളവരെ ധിക്കരിച്ചാൽ അല്ലെ, ഇന്ന ആൾ പോയിട്ട് അവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു കൊടുക്കണം. നിന്നെ കുറിച്ച് അല്ലാഹുവിന് ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ടതില്ല. നിന്റെ മനസ്സിലെ ചിന്തകൾ പോലും കാണുന്നുണ്ട്, നിന്നെ ഇരുട്ടറകളിൽ പോലും അവൻ വീക്ഷിക്കുന്നുണ്ട്, നിന്റെ സ്വകാര്യ രഹസ്യങ്ങൾ വരെ അവൻ കേൾക്കുന്നുണ്ട്. അല്ലാഹു ലത്തീഫാൻ, അലീമാൻ, ഖബീറാൻ, ശമീആൻ, ബസീറാൻ. എന്നിട്ടും അവൻ നിനക്ക് പുറത്തു നൽകുന്നു. എന്നാൽ സഹോദര, എന്താണ് നമ്മുടെ സ്ഥിതി? റബ്ബ് ഹലീമായിട്ടും നമ്മൾ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആലയോട്, അവന്റെ നന്മകളോട്, അവന്റെ നിഅമത്തുകളോട് തിരിച്ചു ചെയ്തിട്ടുള്ളത്? ചിന്തിക്കുക. അല്ലാഹുവിന്റെ ഹിൽമ് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ നാമം അല്ലാഹു സുബ്ഹാനഹു വതആല പലയിടത്തും ഒരുമിച്ച് പറഞ്ഞതായി കാണാം. അവൻ പറഞ്ഞു, വല്ലാഹു യഅലമു മാ ഫീ ഖുലൂബിക്കും, അല്ലാഹു നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉള്ളത് അറിയുന്നു. വകാൻ അല്ലാഹു അലീമൻ ഹലീമ, അല്ലാഹു അലീമാണ് ഹലീമ. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഹിൽമും സൃഷ്ടികളുടെ ഹിൽമും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഗനിയാൻ, അവന് ഒരാളുടെയും സഹായം ആവശ്യമില്ല, അല്ല ഒരാളെയും ആവശ്യമില്ല, അല്ല സൃഷ്ടികളെല്ലാം അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. എന്നാൽ സൃഷ്ടികളിൽ പലരും മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക ചിലപ്പോൾ അവരെ കൊണ്ടുള്ള ആവശ്യങ്ങൾ കാരണത്താലായിരിക്കും. ഭാര്യയ്ക്ക് നമ്മൾ പുറത്തു കൊടുക്കും, പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവന്റെ ചില നന്മകൾ അത് നേടിയെടുക്കാൻ അതോടുകൂടി അവൻ തന്നെ പ്രയാസപ്പെടും. ഇപ്പൊ അവളെ പിടിച്ചു കഴിഞ്ഞാൽ നാളെ ഇതേപോലത്തെ കണ്ടു കഴിഞ്ഞിട്ട് തന്നെ പിടിക്കും, തൽക്കാലം ഉണ്ടാതിരിക്കാൻ എന്ന് ചിന്തിച്ചേക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ മറ്റേ ദിവസം മുഴുവൻ കുഴപ്പമായിരിക്കും, അങ്ങനെ ചിന്തിക്കാം. ആളുകൾ പുറത്തു കൊടുക്കാൻ ഈ പറഞ്ഞ കാരണങ്ങളിൽ പലതും ഉണ്ടായേക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന് നിന്റെ ആവശ്യമില്ല, നിന്റെ ഇബാദത്തിന്റെ ആവശ്യമില്ല, നിന്റെ പ്രവർത്തനങ്ങളുടെ ആവശ്യമില്ല, ഒന്നിന്റെയും ആവശ്യമില്ല, അവൻ ഗനിയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ രണ്ട് നാമങ്ങൾ, വല്ലാഹു ഗനിയുൻ ഹലീം, അല്ലാഹു ഗനിയാൻ ഹലീമാൻ എന്ന ഈ രണ്ട് കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് സൂറത്തു അൽ ബഖറയിലെ 262-ാമത്തെ ആ ആയത്തിൽ. അല്ലാഹു അത് പറഞ്ഞ സാഹചര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു പറഞ്ഞു, അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് ثم لا يتبعون ما أنفقوا منا ولا أذى لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. الله ان മാർഗ്ഗത്തിൽ ചിലവഴിക്കുകയും അങ്ങനെ ചിലവഴിച്ചതിനു ശേഷം അത് എടുത്തു പറയുകയോ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ ചെയ്യാത്തവർ, അവർക്ക് ഭയക്കേണ്ടതില്ല, അവർ വിഷമിക്കേണ്ടതില്ല, അവർക്ക് അവരുടെ പ്രതിഫലം ഉണ്ടായിരിക്കും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, قول معروف ومغفرة خير من صدقة يتبعها أذى والله غني حليم. നല്ല വാക്ക്, അതോടൊപ്പം മഗ്ഫിറ പുറത്തു കൊടുക്കുക എന്നത് അതാണ് പിന്നീട് ഉപദ്രവങ്ങൾ വരുന്ന സദക്കയേക്കാൾ നല്ലത്. ഒരാളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടുള്ള സദക്കയേക്കാൾ നല്ലത് അയാൾ നല്ല വാക്ക് പറയുകയും അയാൾക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യലാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, എന്നിട്ടാണ് അല്ലാഹു പറയുന്നത് വല്ലാഹു ഗനിയുൻ ഹലീം, അല്ലാഹു ഗനിയൻ ഹലീമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അതിന്റെ ഉദ്ദേശം ഇതാ, മനുഷ്യ നീ ചിന്തിക്കുക, അല്ലാഹു ഗനിയാണ്, എന്നിട്ടും അവൻ നിനക്ക് പുറത്തു തരണം, നിന്റെ ഒരു ആവശ്യവുമില്ല. അങ്ങനെ ഇരിക്കെ അല്ലാഹു തന്ന സമ്പത്തിൽ നിന്ന് അവന്റെ സൃഷ്ടികളിൽ ആവശ്യക്കാരായ ചിലർക്ക് കൊടുത്തതിന് ശേഷം നീ എങ്ങനെയാണത് എടുത്തു പറയുക? നീ അതെങ്ങനെയാണ് വലിയ വലിയൊരു കാര്യമായിട്ട് പറയാ? അതോടൊപ്പം ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അജ, ഉപദ്രവിക്കുക. ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ചിലത് പറഞ്ഞു ഒരു തവണ കൊടുക്കും, രണ്ടാമത്തെ തവണ വന്നു കഴിഞ്ഞാൽ ഇപ്പത് പിടിച്ചോ, ഇനി വരാൻ പാടില്ല എന്ന് പറയും. ഇപ്പൊ നീ ഇത് കൊണ്ടുപോയിക്കോ, ഇനി ഈ ഭാഗത്തേക്ക് വരരുത് എന്ന് പറയുക. അങ്ങനെ നീ പറയാൻ നിനക്ക് പാടില്ല, കാരണം അള്ളാഹു ഗണിയാണ്, നിന്റെ യാതൊരു ആവശ്യം റബ്ബിനില്ല. എന്നിട്ട് അവൻ നിന്റെ കുറ്റങ്ങൾ കുറവുകൾ പുറത്തു നൽകുന്നു, നീ ഇതേപോലെ പുറത്തു കൊടുക്കണം എന്നാണ് എന്റെ അർത്ഥം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ അവസാനത്തിൽ പറയുന്നത്, അതിന്റെ പിന്നിൽ മഹത്തരമായ അർത്ഥങ്ങളുണ്ട്. നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ആയത്തുകൾക്ക് ശേഷം അള്ളാഹു ഇങ്ങനെ അവന്റെ നാമങ്ങൾ എടുത്തു പറയുന്നതിൽ മഹത്തരമായ അർത്ഥങ്ങളുണ്ട്. അള്ളാഹു പറയാൻ, നീ ഒരിക്കലും അള്ളാഹു നിനക്ക് നൽകിയ സമ്പത്ത്, ആ സമ്പത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് ദാനം നൽകുമ്പോൾ അത് എടുത്തു പറയുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നിന്റെ യാതൊരു ആവശ്യവും ഇല്ലാഞ്ഞിട്ടും അവൻ നിനക്ക് പുറത്തു നൽകുന്നു. അപ്പോൾ ഈ പറഞ്ഞ പാഠം ചിന്തിക്കേണ്ടതാണ്. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഹിൽമ് മഗ്ഫിറത്തു കൂടെയുള്ളതാണ്. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്. അതായത് അള്ളാഹു വിട്ടുകൊടുക്കുന്നതിനോടൊപ്പം അവൻ നാളെ പുറത്തു നൽകുകയും ചെയ്യും. ഇത്രയും ദിവസം ഇതൊക്കെ പുറത്തു തന്നു, വിട്ടു തന്നു, അവധി തന്നു. അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹു എനിക്ക് പുറത്തു നൽകണം. അള്ളാഹു മഗ്ഫിർലി, അള്ളാഹു എനിക്ക് പുറത്തു നൽകണം. അള്ളാഹുമിനി അതൂബു ഇലൈ, അള്ളാഹു ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്യുകയാണ് എന്നീ പറഞ്ഞാൽ അപ്പൊ നിനക്ക് പുറത്തു തന്നു. ഇത്രയും കാലം അവൻ നിന്നെ മറച്ചു വെച്ചു, നിനക്ക് ശിക്ഷ തന്നില്ല, നിന്നെ പ്രയാസപ്പെടുത്തിയില്ല. നീ ഒരു വാക്ക് അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചപ്പോൾ അവനത് നിനക്ക് പുറത്തു തന്നിരിക്കണം. റബ്ബിന്റെ തൗബ എത്ര വിശാലമാണ്! സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം അള്ളാഹു ഹലീമാണ് എന്നതുകൊണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. സൃഷ്ടികളുടെ ഹിൽമും അള്ളാഹുവിന്റെ ഹിൽമും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ ഈ പറഞ്ഞത്. ശരി, ഈ നാമം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മളിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ? ഒന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല ഹലീമാണ് എന്ന് നീ വിശ്വസിക്കണം. അള്ളാഹുവിന് ഹിൽമ് എന്ന വിശേഷണമുണ്ട് എന്ന് നീ വിശ്വസിക്കണം. അത് സൃഷ്ടികളെ പോലെയല്ല, അവരോട് സദൃശ്യമുള്ള രൂപത്തിലല്ല, അവരോട് സമാനതകളുള്ള രൂപത്തിലല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പരിപൂർണതക്കും മഹത്വത്തിനും യോജിച്ച രൂപത്തിൽ അള്ളാഹു ഹലീമാണ് എന്ന് നീ വിശ്വസിക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല ഹലീമാണ്, അവൻ നീ ഹലീമാകുന്നത് ഇഷ്ടപ്പെടുന്നു. അള്ളാഹു ഹലീമാണ്, അവൻ നീ ഹലീമാകുന്നത് ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ ജമീലുൻ ഹിബ്ബുൽ ജമാൽ, അള്ളാഹു ജമീലാണ്, ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ്, അള്ളാഹു റഫീഖാണ്, റിസ്ഖ് ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ അലീമുൻ യുഹിബ്ബുൽ ഇൽം, അള്ളാഹു അറിവുള്ളവനാണ്, അറിവ് നേടുന്നത് ഇഷ്ടപ്പെടുന്നു. ഇന്ന അല്ലാഹു റഹ്മാനുൻ യുഹിബ്ബുർ റഹ്മ, അല്ലാഹു റഹ്മാനാണ്, റഹ്മത്ത് ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ അഫൂവുൻ യുഹിബ്ബുൽ അഫ്, അല്ലാഹു അഫൂവാണ്, അഫു ഇഷ്ടപ്പെടുന്നു. അതുപോലെ അല്ലാഹു ഹലീമാണ്, അവൻ ഹിൽമ് ഇഷ്ടപ്പെടുന്നു. നീ ഹിൽമുള്ളവനാകണം, നീ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം, മാപ്പാക്കി കൊടുക്കണം, പുറത്തു കൊടുക്കണം. ഭാര്യ തെറ്റ് ചെയ്യുന്നത് കാണും, ഉടനെ ദേഷ്യം പിടിക്കല്ലേ, ഉടനടി ദേഷ്യമുള്ളവനായി തീരരുത്. നീ മാപ്പ് കൊടുക്കും, പുറത്തു കൊടുക്കും, വിട്ടുകൊടുക്കും. കുട്ടി തെറ്റ് ചെയ്യുന്നതായി കാണുന്നു, ഉടനടി പോയി അവനെ ചീത്ത പറയല്ലേ, അടിക്കല്ലേ, ശിക്ഷിക്കല്ലേ, അവന് വിട്ടുകൊടുക്കും, മാപ്പ് കൊടുക്കും, അവൻ അവസരങ്ങൾ നൽകും, അവൻ തിരിച്ചു വരട്ടെ, അവൻ തെറ്റിൽ നിന്ന് പിന്മാറട്ടെ. നിന്റെ കീഴിലുള്ള ജോലിക്കാരൻ കുറ്റങ്ങൾ ചെയ്യുന്നത് കാണുന്നു, എന്നെ ധിക്കരിക്കുന്ന വാക്കുകൾ കേൾക്കരുത്, പുറത്തു കൊടുക്കും, മാപ്പാക്കി കൊടുക്കും, അവസരങ്ങൾ വീണ്ടും നൽകി. അല്ലാഹു ഹലീമാണ്. സൂറത്തു നൂറിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർക്കെതിരെ വ്യഭിചാരോപണം പറഞ്ഞ മുനാഫിഖുകളുടെ സംഭവം അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ സംഭവത്തിൽ സഹാബികളിൽപ്പെട്ട ചിലരും അബദ്ധത്തിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരനായ ഒരാൾ അദ്ദേഹമാണ്, അബൂബക്കറാണ് ആ വ്യക്തിക്ക് ചെലവിന് കൊടുക്കുന്നത്, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാരോപണം ഉന്നയിച്ചു, അതിന്റെ നേതൃത്വം ഏറ്റെടുത്തു. മുനാഫിഖുകളിൽ ചിലർ അവരോടൊപ്പം കൂടി ആ വിഷയത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ആയത്ത് അവതരിക്കുന്നതുവരെ ഒന്നും പറഞ്ഞില്ല. ആയിഷ റളിയല്ലാഹു അൻഹയെ ന്യായീകരിച്ച് സംസാരിക്കുക പോലും ചെയ്തില്ല. ആയിഷ ബീവി പിന്നീട് ചോദിക്കുക വരെ ചെയ്തു, എന്തുകൊണ്ടാണ് വാപ്പ നിങ്ങളെങ്കിലും എന്നെ കുറിച്ച് സംസാരിക്കാതിരുന്നത്, എന്നെ ന്യായീകരിക്കാതിരുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യു സമാഇൻ തുദില്ലുനി വ അയ്യു അർദിൻ തുഖില്ലുനി ഇദാ ഖുൽതു ഫീ ദീനില്ലാഹി മാ ലാ അഅലം. ഏതാകാശമാണ് എനിക്ക് തകൽ വിരിക്കുക, ഏത് ഭൂമിയാണ് എന്നെ താങ്ങി നിർത്തുക, ദീനിന്റെ കാര്യത്തിൽ അറിവില്ലാത്ത ഒന്ന് ഞാൻ സംസാരിച്ചാൽ? സ്വന്തം മകളുടെ കാര്യത്തിലാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുന്ന ആയത്തുകൾ അവതരിപ്പിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ഞാൻ ഈ പറഞ്ഞ ആരോപണത്തിന് നേതൃത്വം നൽകിയവൻ അവന് ചെലവിന് കൊടുക്കുകയില്ല. അല്ലാഹു സത്യം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്ത് അവതരിപ്പിച്ചു. അവൻ പറഞ്ഞു, ലാ യഅതലി ഉലുൽ ഫദ്ലി മിൻകും വസ്അഅ അൻ യുഅതു ഉലിൽ ഖുർബ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങൾ, അവർ ഒരിക്കലും സത്യം ചെയ്തു പറയരുത്, തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ദരിദ്രരായ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജറ ചെയ്തു വന്ന മിസ്തഹ എന്നാണ് ആ സഹാബിയുടെ പേര്, അങ്ങനെയുള്ള ആളുകൾ അവർക്ക് ഞാനിനി ഒന്നും നൽകില്ല എന്ന് അവർ പറയരുത്. ഫല്യഅഫു വല്യസ്ഫഹു, അവർ വിട്ടുകൊടുക്കട്ടെ, അവർ മാപ്പ് നൽകട്ടെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ചോദ്യം ചോദിക്കുന്നു. അല്ലാഹു പറയുന്നു, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അല്ലാഹു നിങ്ങൾക്ക് പുറത്തു നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇന്നല്ലാഹ ഗഫൂറു റഹീം, അല്ലാഹു ഗഫൂറാണ് അവനു റഹീമാണ്. കുൻ ഹലീമൻ, നീ ഹലീമാവണം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഹിൽമ് ഇഷ്ടപ്പെടുന്നു. അൽ അഷജ് ഇബ്നു അബ്ദുൽ ഖൈസ് എന്ന സഹാബി, അദ്ദേഹം യമനിൽ നിന്നാണ് വരുന്നത്. ഒരു കൂട്ടം ആളുകളോടൊപ്പമാണ്, അദ്ദേഹമാണ് ആ കൂട്ടത്തിന്റെ നേതാവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നതിന് വേണ്ടി വന്നതാണ് ദൂരെ നിന്ന്. അങ്ങനെ മദീനയിലെത്തിയപ്പോൾ അദ്ദേഹത്തിനോടൊപ്പമുള്ളവർ തങ്ങളുടെ വാഹനങ്ങളൊക്കെ വിട്ടേച്ച് റസൂലുള്ളയാണ് കാണാൻ പോകുന്നത്. അവർ ദുർദിയിൽ റസൂലുള്ളയുടെ അടുക്കിലേക്ക് പോയി. എന്നാൽ അൽ അഷജ് ഇബ്നു അബ്ദുൽ ഖൈസ് അദ്ദേഹം ഒട്ടകത്തെ കെട്ടിയിട്ടു, തന്റെ വസ്ത്രം മാറി നല്ല വസ്ത്രം ധരിച്ചു, നേതാവാണ്. അങ്ങനെ റസൂലുള്ളയുടെ അടുക്കലേക്ക് ചെന്നു, അവധാനത കാണിച്ചു. ഇത് ഹെൽമിന്റെ ഭാഗമാണ്, നേരത്തെ പറഞ്ഞിരുന്നു ഹെൽമിന്റെ അർത്ഥം. അവധാനത കാണിച്ചു, തിരക്കൂട്ടില്ല. സുബ്ഹാനല്ലാഹ്, ആരെ കാണുന്നതിൽ? അള്ളാഹുവിന്റെ റസൂലിനെ കാണുന്നതിൽ. ഏത് മുഅ്മിനാണ് റസൂലുള്ളയെ കാണുക എന്നത് അവന്റെ ആഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങളുടെ ലിസ്റ്റിലാവാതിരിക്കുക, അള്ളാഹുവിന്റെ റസൂലിനെ കാണാന്നുള്ളത്. പക്ഷെ അദ്ദേഹം അവധാനത കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പ്രത്യേകമായി പറഞ്ഞു, ഇന്ന ഫീക ലഖത്ലതൈൻ, നിന്റെ അരികിൽ രണ്ട് സ്വഭാവങ്ങളുണ്ട്. യുഹിബ്ബുഹുമ അല്ലാഹു വറസൂലുഹു, അല്ലാഹുവിനും റസൂലിനും ആ രണ്ട് സ്വഭാവങ്ങൾ ഇഷ്ടമാണ്. الحلم والأنا، ഒന്ന് ഹിൽമാണ്, ബുദ്ധിയാണ് എന്ന് ചിലർ വിശദീകരിച്ചിട്ടുണ്ട്. والأنا، അനാത് അവദാനത, തിരക്ക് കൂട്ടാത്ത ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചരിത്രം നിങ്ങൾ നോക്കൂ. സുബ്ഹാനല്ലാഹ്, വിട്ടുവീഴ്ചയുടെ സൗമ്യതയുടെ അവദാനതയുടെ ചരിത്രം അവിടുത്തെ ജീവിതത്തിൽ മുഴുവൻ കാണാം. എവിടെ ഇതില്ലാത്തതില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ സംഭവമാണ് മസ്ജിദിൽ അഅ്റാബി മൂത്രവിച്ച സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ഇരിക്കുന്നു, ഒരു അഅ്റാബി കയറി വന്നു മസ്ജിദിന്റെ സൈഡിൽ നിന്ന് മൂത്രവിച്ചു. സഹാബികൾ അയാളെ നിർത്താൻ ശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഉ, അയാളെ വിട്ടേക്ക്, അയാൾ മൂത്രവിച്ചു. ഒഴിച്ചു കഴിഞ്ഞ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ടാൻ പറഞ്ഞതിന്റെ മേലെ വെച്ചു. അയാളെ വിളിച്ച് ഉപദേശിച്ചു, നമ്മുടെ നാട്ടിലെങ്ങാനും മസ്ജിദിൽ ഒരാൾ നമ്മളെ മുന്നിട്ട് മൂത്രയിക്കണ്ട, മൂത്രത്തിന്റെ ഒരു തുള്ളി എവിടെയെങ്കിലും കണ്ടിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ അയാൾക്കെതിരെ പ്രാർത്ഥിക്കും. എന്തുകൊണ്ടാണ് അവിടെ മൂത്രമായിരുന്നു ചിന്തിക്കുക പോലും ചെയ്യില്ല. അയാൾക്ക് വല്ല അസുഖം ഉണ്ടായിരുന്നോ? ഉറക്കത്ത് പോയതാണോ? അറിയാതെ പറ്റിപ്പോയതാണോ? അള്ളാഹു മൂത്രവിച്ചോനെ നശിപ്പിക്കണ റബ്ബേ എന്ന് പറയും ചില ആളുകൾ. എന്തായിരുന്നു അവനെ മൂത്രിക്കാനുള്ള കാരണം പോലും ചിന്തിക്കൂല. ഒന്ന് കഴുകിയാൽ അത് വൃത്തിയായി. ഇതാണ് ഹിൽമ്, ഇട്ട് കൊടുക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്കറിയാവുന്ന സംഭവങ്ങൾ ധാരാളമുണ്ട്. അവിടുത്തെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിലേക്ക്, അവരുടെ അടുക്കൽ റസൂലുള്ളാഹി ആയിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഭാര്യയെ കുറച്ച് ഭക്ഷണം കൊടുത്തയച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ അത് താഴത്തേക്കിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ഇട്ടില്ല, അവിടുന്ന് താഴെ ഇരുന്നു ആ പൊട്ടിയ പാത്രത്തിന്റെ കഷ്ണങ്ങൾ പെറുക്കി. വന്ന സഹാബിയോട് അദ്ദേഹം അവിടുന്ന് പറഞ്ഞു, അഗാറത്ത് ഉമ്മക്കും, ഉമ്മാക്ക് കുറച്ച് ദേഷ്യത്തിലാണ്, നിങ്ങളുടെ ഉമ്മ കുറച്ച് ദേഷ്യത്തിലാണ്, ഈ പാത്രത്തിന് പകരം മറ്റൊരു പാത്രം കൊടുത്തേക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ അവർ കരഞ്ഞു അത് കണ്ടിട്ട്. സുബ്ഹാനല്ലാഹ്, 10 തവണ അടിക്കുന്നതിനേക്കാൾ ശക്തിയുണ്ട് ആ പ്രവർത്തനത്തിന്. 10 തവണ ഒരാൾ അടിക്കുന്നതിനേക്കാൾ ശക്തിയുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിൽമ് പ്രകടമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ ദറബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാദിമൻ ഖത്തു വലംറഅത ഖത്തു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേലക്കാരൻ ഒരിക്കൽ പോലും തല്ലിയിട്ടില്ല, തന്റെ ഭാര്യയെ ഒരിക്കൽ പോലും തല്ലിയിട്ടില്ല, ഒരിക്കൽ പോലും. 9 ഭാര്യമാരുണ്ടായിരുന്നു അവിടുത്തെ. ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ കുറിച്ച് പറഞ്ഞു, ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വ്യക്തിപരമായ കാര്യത്തിൽ ഒരാളോട് പകരം ചോദിച്ചിട്ടില്ല. ഇല്ല അൻ യകൂന ജിഹാദൻ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിലല്ലാതെ. കാന ഹലീമൻ, അവിടുന്ന് അങ്ങേറ്റത്തെ ഹിൽമുള്ള ആളായിരുന്നു, അങ്ങേറ്റം പുറത്തു കൊടുക്കുന്നവരായിരുന്നു. എന്നാൽ ഇന്ന് കുടുംബ ബന്ധങ്ങൾ തകരുന്നതിൽ, അയൽ ബന്ധങ്ങൾ തകരുന്നതിൽ, സുഹൃത്ത് ബന്ധങ്ങൾ തകരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പറയപ്പെട്ട ഹിൽമില്ലാത്തതാണ്. അവരെന്തെങ്കിലും ചെറുത് ചെയ്താൽ അതിനൊക്കെ വലുതുവിടുന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല. എല്ലാവരെയും കല്യാണത്തിൽ വീട്ടിൽ പോയി വിളിച്ച്, എന്നെ മാത്രം എന്താ ഫോണിൽ വിളിച്ചത്? ഒരു ഒരാൾക്ക് കുടുംബം ഒന്നാകെ തകർക്കാനുള്ള ഒരു കാരണം ചിലപ്പോൾ അതേ. അതൊരു തെറ്റാണോ? തെറ്റുപോലുമല്ല. പുറത്തു കൊടുക്കുന്നൊക്കെ അവിടെ നിൽക്കട്ടെ, തെറ്റുപോലുമല്ല അത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സഹോദര, നീ ഹലീമാവുക, പുറത്തു കൊടുക്കുക, വിട്ടുകൊടുക്കുക. അള്ളാഹു അത് നിന്റെ അടുക്കൽ നിന്ന് ഇഷ്ടപ്പെടും. നിനക്ക് അള്ളാഹു പുറത്തു നൽകാൻ നീ ഇഷ്ടപ്പെടുന്നില്ലേ? നീ ജനങ്ങൾക്ക് പുറത്തു കൊടുക്ക, ജനങ്ങൾക്ക് വിട്ടുകൊടുത്തു, മാപ്പാക്കി കൊടുക്ക. അത് നിന്റെ സ്വഭാവമായി മാറിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നോട് ഹിൽമുള്ളവനായിരിക്കും, നിന്നോട് കൂടുതൽ ഹിൽമുള്ളവനായിരിക്കും. നീ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നതിന്റെ അത്ര, നിനക്കാൾ കൂടുതൽ അള്ളാഹു നിനക്ക് നൽകും. അപ്പോൾ ഈ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ വരേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. 3, ഹിൽമ് എന്നത് ചില ആളുകൾക്ക് ജന്മനാ ഉണ്ടായിരിക്കും, ചില ആളുകൾക്ക് ജന്മന അത് ലഭിച്ചു കൊള്ളണമെന്നില്ല. അഷജ് ഇബ്നു അബ്ദുൽ ഖൈസിന്റെ ഹദീസിൽ തന്നെ കാണാം, ആ സഹാബി റസൂലുള്ളയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഈ പറഞ്ഞ രണ്ട് സ്വഭാവങ്ങൾ അത് അള്ളാഹു എന്റെ പടപ്പിൽ തന്നെ എനിക്ക് തന്നതാണോ അതല്ല ഞാനത് ഉണ്ടാക്കിയെടുത്തതാണോ? റസൂലുള്ള പറഞ്ഞു, വലാക്കിൻ ജബലക അല്ലാഹു അലൈഹിമ, അള്ളാഹു ആ രണ്ട് സ്വഭാവങ്ങളോട് കൂടിയാണ് നിന്നെ പടച്ചത്. ചില ആൾക്കാർ സൃഷ്ടിപ്പിൽ തന്നെ ദേഷ്യമില്ലാത്ത ആൾക്കാരൊക്കെ, ദേഷ്യം പിടിച്ചാൽ തന്നെ ശരിയാവൂല, ദേഷ്യം പിടിച്ചാൽ തന്നെ അത് ദേഷ്യവുമല്ല, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. വേറെ ചില ആളുകൾ അവർ പടപ്പിൽ നല്ല ദേഷ്യമുള്ള ആൾക്കാരാണ്, ചെറിയ കാര്യത്തിൽ ദേഷ്യം പിടിക്കും. അപ്പോൾ നീ നിന്റെ ഹയാത്ത്, നിന്റെ ജീവിതം ഹിൽമു പഠിക്കാനുള്ള മദ്രസയാക്കി മാറ്റാം. വിട്ടുകൊടുക്കാന്നുള്ളത് പഠിച്ചു വരാൻ പ്രാവർത്തികമാക്കുക, അതിന്റെ അവസരങ്ങൾ കിട്ടുമ്പോൾ ഒരു തവണ ക്ഷമിക്കാം, അടുത്ത തവണ ക്ഷമിക്കാം, പിന്നെ പിന്നെ നിനക്കത് എളുപ്പമായി തീരും. റസൂലുള്ളാഹി ഹദീസിൽ ചില വായത്തിൽ കാണാം, ഇന്നമൽ ഇൽമു ബിത്തഅല്ലുമി വൽ ഹിൽമു ബിത്തഹല്ലും, ഇൽമ് പഠിക്കുന്നതിലൂടെയാണ്, ഹിൽമ് പുറത്തു കൊടുത്തുകൊണ്ടാണ് നേടിയെടുക്കേണ്ടത്. ആളുകൾക്ക് വിട്ടുകൊടുക്കാം, പതുക്കെ അവധാനത കാണിക്കുക. അവധാനത എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, പതുക്കാവാന്നല്ല എന്റെ അർത്ഥം, വേണ്ട സമയം എടുക്കുക. ചില ആൾക്കാർ അവധാനത എന്ന് പറഞ്ഞു മനസ്സിലാക്കി, ചിലർ തെറ്റായി മനസ്സിലാക്കി. ഏതോ സ്വഭാവവും മോശമാവുന്ന അവസ്ഥയുണ്ട്, നന്നാവുന്ന അവസ്ഥയുണ്ട്. മോശമാവുന്ന അവസ്ഥ ഒന്നല്ലെങ്കിൽ കൂടി പോവുക, അല്ലെങ്കിൽ കുറഞ്ഞു പോവുക. ഹെൽമ് ചിലപ്പോൾ ചില ആളുകൾ ഹെൽമാണ് എന്ന് ധരിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യും, എല്ലാം പതുക്കെ സംസാരം വളരെ പതുക്കെ, അയാൾ പറഞ്ഞു കഴിയണമെങ്കിൽ കാത്തു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവും, നടന്നെത്തണമെങ്കിൽ കാത്തിക്കേണ്ട അവസ്ഥ. അങ്ങനെ അങ്ങനെയല്ല എന്റെ അർത്ഥം. എല്ലാം അതിന്റെ ഉദാഹരണത്തിന് ഒരാളുകൾ നടക്കുന്ന കണ്ടു, തോളൊക്കെ ഇങ്ങനെ താത്തി വെച്ച് വളഞ്ഞു കുത്തിയിട്ടാണ് അയാൾ നടക്കുന്നത്. എന്തെങ്കിലും നടക്കാൻ കാരണം വിനയമാണ് എന്ന് പറഞ്ഞു, ഇത് വിനയമല്ല, നേരം പോലെ നടക്കും, എന്നിട്ട് വിനയമുള്ളതാണ് നടക്കേണ്ട, നേരെ നടക്കണം, ഇങ്ങനെ കുഞ്ഞു കൂടി നടക്കാന്നുള്ളതല്ല വിനയം. അപ്പോൾ ഏത് സ്വഭാവവും അതിന്റെ നേരായ വശത്തിലാണ് നമ്മൾ മനസ്സിലാക്കുകയും എടുക്കുകയും വേണം. ഹലീമാവുക, തെറ്റുകൾ കണ്ടാൽ കുറച്ചു കൊടുക്കുക, മാപ്പാക്കി കൊടുക്കുക. ഇപ്പറഞ്ഞതിന്റെ അർത്ഥം മാപ്പാക്കി മാപ്പാക്കി ഒരുത്തനെ ഒന്നും ചീത്ത പറയരുത്, ഒന്നും ശിക്ഷിക്കരുത് എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മെ പഠിപ്പിച്ചു മക്കളെ അടിക്കേണ്ട കാര്യത്തിനെ കുറിച്ച്, ഹദീസ് അറിയാം, ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പൊ ഓരോ സന്ദർഭങ്ങൾക്കും യോജിച്ചത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ശീലമായി വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഹലീമാണ് എന്ന് പഠിച്ചാൽ ഈ നാമം മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടങ്ങൾ ബാധിച്ചാൽ, ദുഃഖങ്ങൾ ബാധിച്ചാൽ അവിടുന്ന് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയിൽ ഈ നാമമുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് പ്രയാസങ്ങൾ ബാധിച്ചാൽ അവിടുന്ന് പ്രാർത്ഥിക്കും. ഇബ്നു അബ്ബാസിന്റെ ഹദീസിൽ കാണാം, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണത്. അവിടുന്ന് പ്രാർത്ഥിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അസീമുൽ ഹലീം. നാമത്തെ ഭാഗം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ അസീമു അൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബു സ്സമാവാതി വൽ അർദ് വറബ്ബുൽ അർശിൽ അസീം. എന്താണ് പ്രാർത്ഥന? ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ അസീമു الحليم لا اله الا الله رب السماوات والارض ورب العرش العظيم. النبي صلى الله عليه وسلم വിഷമങ്ങൾ ബാധിച്ചാൽ, സങ്കടങ്ങൾ ബാധിച്ചാൽ ഈ നാമം കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നമുക്ക് അല്ലാഹു പുറത്തു നൽകണം എന്നതാണ് നമ്മൾ തേടുന്നതെങ്കിൽ നമ്മൾ പറയും, اللهم يا رحمان ارحمني, اللهم يا غفور اغفر لي, اللهم يا حليم اغفر لي, അള്ളാഹുവേ നീ ഹലീമാണ് നീ എനിക്ക് പുറത്തു നൽകണം. ഈ നാമങ്ങൾ അവയുടെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കുകയും അവ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. ഈ ഒരൊറ്റ നാമം നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ഒരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ നമ്മൾ എത്ര പോലെ നന്നാവും, നമ്മുടെ സ്വഭാവത്തിൽ എത്ര വലിയ മാറ്റം ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ഓരോ നാമങ്ങളും നമ്മെ അടിമുടി മാറ്റാൻ മതിയായതാണ്. ഒറ്റ നാമം പഠിച്ചാൽ മതി, എല്ലാം കൂടി പഠിക്കണമെന്നില്ല, നിർബന്ധമല്ല. നിർബന്ധം എല്ലാം പഠിച്ചാൽ തന്നെ അവൻ മാഷാ അള്ളാഹ് വളരെ ഖൈറുകളുള്ളവനായി മാറും. ഒരു നാമം തന്നെ അവന്റെ ജീവിതത്തിൽ മര്യാദക്ക് സ്വാധീനം ചെലുത്തിയിരുന്നെങ്കിൽ അള്ളാഹ്, ഒരു മുസ്ലിമായ ഒരാളെ സംബന്ധിച്ച്, കാഫിറായ ഒരാളെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ സിഫാത്ത് രീതിയിൽ ഒന്ന് അറിഞ്ഞാൽ മതി, അയാൾക്ക് മുസ്ലിം ആകാനത് മതിയായ കാരണമാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓർക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് നേടിയെടുക്കുന്നവരിൽ ഉൾപ്പെടുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുമ്മ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر الذنوبين صلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم.